ദൈവനാമത്തിൽ വന്ദന. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഹാലോവിനും സാത്താന്റെ തന്ത്രങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. നമുക്ക് ഒരു വാക്യം വായിക്കാം, 2 കൊരിന്ത്യർ 2:11. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. ദൈവജനത്തിനെതിരെ അഹോരാത്രം അരാടിക്കൊണ്ടിരിക്കുന്ന ഒരു ശത്രു ഉണ്ടെന്ന വസ്തുത എല്ലാവർക്കും അറിയാം. എന്നാൽ അതീവ തന്ത്രശാലിയായ അവൻ്റെ വിവിധ തന്ത്രങ്ങളെ വേണ്ട വിധം മനസ്സിലാക്കിയിട്ടുള്ളവർ ചുരുക്കമാണ്. അക്കാരണത്താൽ തന്നെ ആത്മാർത്ഥതയുള്ള അനേകർ അവൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങി ആത്മീയമായി അധപ്പതിക്കുകയും ചെയ്യുന്നു. ഈ വിധ അനുഭവം ഈ നാളുകളിൽ അനുദിനം വർദ്ധിച്ചു വരുന്നതായും കാണപ്പെടുന്നു. ശത്രുവിൻ്റെ തന്ത്രങ്ങളെ അതിജീവിച്ച് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ശത്രുവിൻ്റെ തന്ത്രങ്ങളെയും അവയെ ജയിപ്പാനുള്ള മാർഗങ്ങളെയും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അതിന് ഈ പ്രസംഗം പ്രയോജനപ്പെടുമെന്നാണ് എൻ്റെ ആത്മാർത്ഥമായ വിശ്വാസം. ഇന്നത്തെ വേർപെട്ട സമൂഹങ്ങളിൽ ഒരു വേർപാട് ആവശ്യമായി തീർന്നിരിക്കുന്ന ഈ നിർണായക കാലയളവിൽ ശത്രുവിൻ്റെ തന്ത്രങ്ങൾക്കെതിരെ സുധീരം അണിനിരക്കുവാൻ ഒരു കൂട്ടം ജനവും അവരെ നയിപ്പാൻ ചില ദൈവദാസന്മാരും എഴുന്നേൽക്കുവാൻ ഈ പ്രസംഗം സംഗതിയാകണമെന്നാണ് എൻ്റെ പ്രധാന പ്രാർത്ഥന. ശത്രു ഉള്ളിടത്തോളം ശത്രുവിനെതിരായി നാം അണിനിരന്നേ മതിയാകുള്ളൂ. അവനെതിരായി അണിനിരന്ന് അവനെ ജയിക്കണമെങ്കിൽ അവൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുന്നതോടൊപ്പം അവയെ പരാജയപ്പെടുത്തുള്ള മാർഗം അറിഞ്ഞിരിക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. ദൈവവചനം നൽകുന്ന ശക്തമായ മുന്നറിയിപ്പാണിത്. സർവശക്തനെന്നോ സർവജ്ഞാനിയെന്നോ ഉള്ള വിശേഷണങ്ങൾ ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. എന്നാൽ സാത്താനെക്കുറിച്ച് തിരുവചനം നൽകുന്ന വിശേഷണം അവൻ തന്ത്രശാലി ആണെന്നതാണ്. ഏദൻ പൂങ്കാവനത്തിൽ ആരംഭിച്ച അവൻ്റെ തന്ത്രങ്ങൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. അവൻ്റെ തന്ത്രങ്ങൾക്ക് മുൻപിൽ വീണുപോയ തകർന്നുപോയവരുടെ കഥകൾ കൊണ്ട് ചരിത്രം നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ദൈവമക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം സാത്താന്റെ തന്ത്രങ്ങളെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം എന്ന് മാത്രമല്ല ബൈബിളിൻ്റെ നിർദ്ദേശം, പ്രത്യുത നമ്മെ വിശേഷിപ്പിക്കുന്നത് തന്നെ അറിയാത്തവരല്ലോ എന്നതാണ്. പ്രിയമുള്ളവരെ, സാത്താന്റെ തന്ത്രത്തിൽ ഞാൻ വീണുപോയി എന്ന് പറയുവാൻ നമുക്ക് യാതൊരു ന്യായവും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. സാത്താൻ തൻ്റെ പ്രവർത്തന പരിപാടികളുടെ വിജയത്തിനായി ഏത് തന്ത്രവും ഉപയോഗിക്കും. ദൈവമക്കളെ വലിയ പാപങ്ങൾ ചെയ്യിക്കുക ദുഷ്കരമാണെന്ന് അവനറിയാം. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ബലഹീനതകൾ പിന്നീടത് പൂർണ്ണമായ പിന്മാറ്റത്തിലേക്ക് വഴിമാറും. സാത്താൻ യുവതലമുറയെ വഴിതെറ്റിക്കാനായി നമ്മുടെ മാധ്യമങ്ങളെ മുതൽ ആഘോഷങ്ങളെ വരെ കരുവാക്കുന്നു. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ഹാലോവിൻ ആഘോഷങ്ങൾ അതിനൊരു ഉദാഹരണമാണ്. നമ്മുടെ പുതിയ തലമുറ ഒരിക്കലും ഇത്തരം ആഘോഷങ്ങളുടെ പുറകെ പോകാൻ പാടില്ല. വലിയ ദുരന്തങ്ങളായിരിക്കും ഫലമെന്നത് തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി തൻ്റെ മുൻപിൽ ഏറെ സമയമില്ലെന്ന് സാത്താൻ നന്നായി അറിയാം. അതുകൊണ്ട് അവൻ തീവ്രതയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് നമുക്ക് അവനോട് എതിർത്ത് നിൽക്കാം. കർത്താവിനോട് കൂടുതൽ അടുത്തു ചെല്ലുവാൻ ദൈവം നമുക്ക് ഇടയാകട്ടെ. സന്ധ്യ മയങ്ങുമ്പോൾ യക്ഷിക്കഥകളിലെ കഥാപാത്രങ്ങളായ മന്ത്രവാദികൾ, അസ്ഥിമഞ്ജനങ്ങൾ, ഭൂതങ്ങൾ, ഇവരുടെ വേഷം കെട്ടിയ കുട്ടികൾ വീടുകളുടെ വാതിലുകളിൽ മുട്ടുന്നു, ആളുകളെ ഭയപ്പെടുത്തുന്നു. വീട്ടുകാർ നൽകുന്ന കാൻഡികൾ നുണഞ്ഞുകൊണ്ട് സാത്താൻ വേഷധാരികൾ അടുത്ത ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു. വീടുകൾക്ക് മുൻപിൽ ക്രമീകരിച്ചിരിക്കുന്ന ശ്മശാനം, മത്തങ്ങ തുടങ്ങിയ പച്ചക്കറികളിൽ അവ്യക്ത രൂപങ്ങൾ കൊത്തിയിരിക്കുന്നു. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ഹാലോവിൻ ആഘോഷങ്ങളുടെ ചില ദൃശ്യങ്ങളാണ് ഇത്. 31 ഒക്ടോബർ ഹാലോവിൻ ബാഗും കളിപ്പാട്ടങ്ങളും വാങ്ങിക്കൂട്ടാനുള്ള തിരക്ക്. ചൂസ് ഡെത്ത് എന്ന ആലേഖനം ചെയ്ത ടീഷർട്ടുകളിൽ വവ്വാൽ, അസ്ഥിഗുണം, തലയോട്ടി എന്നിവയുടെ ചിത്രങ്ങൾ. പുരാതന അയർലൻഡിലെ കെൽട്ടിക് സമൂഹം സംഹയിൻ എന്ന ഉത്സവം ആഘോഷിച്ചിരുന്നു. മഞ്ഞുകാലത്തിന് മുൻപ് ധാന്യങ്ങൾ ശേഖരിക്കുകയും മാംസത്തിനായ ആടുമാറുകളെ കൊല്ലുകയും ചെയ്യും. ആകർഷണത്തോടനുബന്ധിച്ച് ഒരുക്കുന്ന അഗ്നിയിൽ ഈ മൃഗങ്ങളുടെ അസ്ഥികൾ കത്തിക്കുന്നത് ഒരു പ്രത്യേകതയാണ്. സംഹയിൻ ദിനമായ ഒക്ടോബർ 31 ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും തമ്മിലുള്ള അതിർ ഇല്ലാതാകും അത്രേ. മരിച്ചവരുടെ ആത്മാക്കൾ മടങ്ങി വന്ന് മനുഷ്യനെ ഉപദ്രവിക്കുന്നു. രോഗങ്ങളും കൃഷിനാശവും ഒക്കെ ആത്മാക്കളുടെ ഉപദ്രവത്തിന്റെ ഫലമാണെന്ന് അത്രേ വിശ്വാസം. ഈ ഉപദ്രവങ്ങൾ ഒഴിവാക്കുവാൻ പരേതാത്മാക്കൾക്ക് ബലികൾ അർപ്പിച്ചിരുന്നു. ഈ ബലിവസ്തുക്കളിൽ മരിച്ചവരുടെ ആത്മാക്കൾ ആവശ്യമായിരുന്നത്രേ. ഉപദ്രവിക്കുവാൻ വരുന്ന ആത്മാക്കൾ തങ്ങളെ തിരിച്ചറിയാതിരിക്കുക എന്ന ഉദ്ദേശത്തോടെ ജീവിച്ചിരിക്കുന്നവർ മുഖം മൂടി ധരിക്കുന്നു. 19 വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറിയ ഐറിഷുകാർക്കൊപ്പമാണ് ഈ വിചിത്ര ആഘോഷം അമേരിക്കയിൽ കുടിയേറിയത്. ഈ പ്രാകൃത ആഘോഷത്തിന്റെ ആധുനിക രൂപമാണ് ഇന്നത്തെ ഹാലോവിൻ ആഘോഷം. ക്രിസ്തീയ വിശ്വാസികൾക്കിടയിൽ സമ്മിശ്ര പ്രതികരണമാണ് ഈ ആഘോഷത്തിനുള്ളത്. മനുഷ്യവർഗത്തെ കൊണ്ട് തന്നെ ആരാധിപ്പിക്കുക എന്ന സാത്താന്റെ ഗൂഢതന്ത്രമാണ് ഈ ആഘോഷത്തിന് പിന്നിലെന്ന് പല വേലപഠിതാക്കളും അഭിപ്രായപ്പെടുന്നു. വിശ്വാസികൾക്ക് അനുയോജ്യമല്ലാത്ത കാര്യങ്ങളാണ് ഈ വിചിത്ര ആഘോഷത്തിനുള്ളത്. സാത്താന്റെ തന്ത്രങ്ങളെക്കുറിച്ച് നാം ബോധവാന്മാരായിരിക്കണം. സകലവിധ ദോഷവും വിട്ടകലുവീൻ, 1 Thessalonians 5:22 വായിക്കുന്നു. നമ്മുടെ കുട്ടികളെയും യുവാക്കളെയും വഴിതെറ്റിക്കാനുള്ള സാത്താന്റെ തന്ത്രമായി മാത്രമേ ഈ ആഘോഷങ്ങളെ കാണാവൂ. ദൈവവ്യക്തിക്ക് പ്രയോജനമല്ലാത്തതെന്തും വർജിക്കുന്നതാണ് ദൈവജനത്തിന് അഭികാമ്യം. വാക്കിൽ തന്നെ തുടങ്ങുന്നതാണ് സാത്താനിലെ തിന്മ. എതിരാളി, അപവാദി എന്നൊക്കെ അർത്ഥം വരുന്നതാണ് സാത്താൻ എന്ന പദം. ലൂസിഫറാണ് സകല തിന്മയുടെയും ഉറവിടം. ബൈബിളിൽ പറയുന്ന അനുസരിച്ച് ദൈവസന്നിധിയിലായിരുന്ന പ്രധാന ദൂതന്മാരിൽ ഒരുവനായിരുന്നു അവൻ. അർണോദയപുത്രനായ ശുക്രൻ എന്നവനെ വിളിച്ചിരിക്കുന്നു. ദൈവസന്നിധിയിൽ വളരെ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന അവൻ ദൈവത്തോട് മത്സരിക്കുന്നതിനായി തീർന്നു. മത്സരിയായ അവൻ ദൈവത്തിന്റെ സിംഹാസനം പിടിച്ചടക്കി അധികാരം കൈക്കലാക്കുവാൻ ശ്രമിച്ചു. അവനെ ദൈവം സ്വർഗത്തിൽ തള്ളിക്കളഞ്ഞു. യെശയ്യാപ്രവചനം 14:12-15 വാക്യങ്ങൾ വായിക്കൂ. അങ്ങനെ ലൂസിഫർ സ്വർഗത്തിൽ നിന്ന് പുറത്തായി. ഇന്നും അവനും സംഘവും ദൈവത്തോട് മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്കയിലാണ് സാത്താൻ പ്രേമികൾ സംഘടിത രൂപത്തിൽ ആദ്യമായി പരസ്യമായി രംഗത്തിറങ്ങിയത്. വളരെ രഹസ്യമായി തുടങ്ങിയ ഈ പ്രസ്ഥാനം വളരുന്നതിന് വളക്കൂറുള്ള മണ്ണായി അമേരിക്കയെ കാണുന്നു. ചില പ്രാദേശിക നേതാക്കന്മാരുടെ പിൻബലം കൂടെ ലഭിച്ചതോടെ സാത്താൻ സംഘത്തിന്റെ വളർച്ച അതിവേഗമായി. വലിയൊരു ദുരന്തത്തിലേക്കാണ് തങ്ങൾ നീങ്ങുന്നതെന്ന് വളരെ വൈകിയാണ് അമേരിക്കൻ ജനതയും ഭരണകർത്താക്കളും മനസ്സിലാക്കിയത്. അമേരിക്കയിൽ സാത്താൻ പ്രേമികളെ കുറിച്ചുള്ള നിരവധി പഠനങ്ങൾ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സാക്ഷിയുള്ള ഏതൊരു മനുഷ്യനെയും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ ചില പ്രത്യേക തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ അനിയന്ത്രിതമായപ്പോൾ നിയന്ത്രിക്കാൻ ഒക്കാതെ വന്നപ്പോൾ നടത്തിയ അന്വേഷണമാണ് സാത്താൻ പ്രേമികളുടെ ക്രിമിനൽ പശ്ചാത്തലം പുറത്തു കൊണ്ടുവന്നത്. പൈശാചികമായി നടത്തിയ പല കൊലപാതകങ്ങളുടെയും അതിൻ്റെ പിന്നിൽ ഇത്തരം സംഘങ്ങളായിരുന്നു എന്ന സത്യം അമേരിക്കൻ ജനതയെ ഞെട്ടിച്ചു. ഇന്ന് അമേരിക്കയിലെ മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ ഇത്തരം സംഘങ്ങൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുവാനും തടയുവാനും പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. ഡെവിൾ വർഷിപ്പിന്റെ ഭാഗമായി കാലിഫോർണിയയിലെ ഡേ കെയർ സെന്ററിൽ കുഞ്ഞുങ്ങളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തത് അമേരിക്കൻ പത്രങ്ങളിൽ എല്ലാവർക്കും ഒരു പ്രധാന വാർത്തയായിരുന്നു. ദി കൾട്ട് അവയർനെസ് നെറ്റ്വർക്ക് എന്ന പ്രസ്ഥാനം ഷിക്കാഗോയിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നു. ന്യൂജേഴ്സിയിലെ ഒരു 14-കാരൻ അമ്മയെ കുത്തിക്കൊല്ലുകയും മറ്റു കുടുംബാംഗങ്ങളെ ചുട്ടുകൊല്ലാൻ ശ്രമിച്ചതിന് ശേഷം ആത്മീയത്തിൽ ചെയ്യുകയും ചെയ്ത സംഭവം അമേരിക്കയിൽ ഞെട്ടൽ സൃഷ്ടിച്ചു. സാത്താൻ പ്രേമികളുടെ വലയിലായിരുന്നു ഈ കൗമാരക്കാരനെന്ന് പിന്നീടുള്ള അന്വേഷണത്തിൽ തെളിയിച്ചു. ലോസ് ആഞ്ചലസിലെ എഴുത്തുകാരൻ ജോവൽ നോറിസ് 300 കൊലപാതക പരമ്പരകൾ പഠനവിധേയമാക്കിയതിൽ 30% സാത്താൻ പ്രേമികളുടെ ചെയ്തികളായിരുന്നുവെന്ന് കണ്ടെത്തി. സാധാരണ കൊലപാതകങ്ങളും അക്രമങ്ങളും അരങ്ങേറുമ്പോൾ അതിന് പിന്നിൽ ഒരു പ്രതികാരത്തിൻ്റെയോ പകവീട്ടിൻ്റെയോ കാരണങ്ങൾ കാണാം. എന്നാൽ സാത്താൻ പ്രേമികൾ കൊലപാതകങ്ങൾ ചെയ്യുന്നത് ആരോടും പകവീട്ടാനല്ല, തികച്ചും ആനന്ദത്തിനും സംതൃപ്തിക്കും വേണ്ടി മാത്രമാണ്. ഏത് നിമിഷവും എത്ര നിരപരാധികൾ വേണമെങ്കിലും ഇവരുടെ കൊടും ക്രൂരതയ്ക്ക് ഇരകളായിത്തീരാം. വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെ ഒരു സംഭവം ലോസ് ആഞ്ചലസിൽ നടന്നു. ഒരു സന്ധ്യയോടെ ഒരു പുരുഷനും മൂന്ന് സ്ത്രീകളും അടങ്ങുന്ന സംഘം ബെൽ എയറിലെ ഒരു വീടിനെ ലക്ഷ്യമാക്കി നീങ്ങി. ബെൽ എയറിലെ ഒരു വീട്, സിനിമാ സംവിധായകനായിരുന്ന റോമൻ പോളാൻസ്കിയുടേതായിരുന്നു ആ ഭവനം. തൻ്റെ ഭാര്യയും ആറ് സുഹൃത്തുക്കളും ഉണ്ടായിരുന്ന ആ വീട്ടിൽ അന്ന് ഒരു വിരുന്ന് നടക്കുകയായിരുന്നു. വിരുന്നിൻ്റെ ആഹ്ലാദം അളവല്ലവേ, അവിടെ നിന്ന് നിലവിളി ഉയർന്നു. പിറ്റേ ദിവസത്തെ ദിനപത്രം ആ ക്രൂരമായ കൊലപാതകത്തിൻ്റെ വാർത്ത റിപ്പോർട്ട് ചെയ്തു. ഷാരോനും അവളുടെ ആറ് സുഹൃത്തുക്കളും പൈശാചികമായി കൊല ചെയ്യപ്പെട്ടു. വെട്ടും കുത്തുമേറ്റ് മരിച്ച നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. നൂറിലധികം കുത്തുകൾ ശരീരങ്ങളിലുണ്ടായിരുന്നു. 8 മാസം ഗർഭിണിയായ ഷാറോണിനെ കയറുകൊണ്ട് ചുറ്റി പറഞ്ഞ നിലയിലായിരുന്നു. പോകുന്നതിന് മുൻപ് കൊല്ലപ്പെട്ടവരുടെ രക്തം കൊണ്ട് ഡെത്ത് ടു പിക്ക് എന്ന് മുൻവാതിലിൽ എഴുതുവാനും അവർ മറന്നില്ല. ചാൾസ് മാൻസൺ എന്ന സാത്താൻ പ്രേമിയുടെ അനുയായികളാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തി. ആരെയാണ് കൊന്നതെന്നോ എന്തിനാണ് കൊന്നതെന്നോ കോടതിയിൽ എത്തിയപ്പോഴും അവർക്കറിയില്ലായിരുന്നു. ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ അവർ എത്തിച്ചേർന്നിരുന്നു. മാൻസൺ തൻ്റെ സംഘത്തെ ഫാമിലി എന്നായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത്. ആൻഡൻ ലാവേ എന്ന സാത്താൻ സഭയുടെ സ്ഥാപകന് ഇയാളുടെ സംഘവുമായി ബന്ധമുണ്ടായിരുന്നു. മയക്കുമരുന്നും മറ്റും നൽകിയാണ് മാൻസൺ അനുയായികളെ കൂടെ നിർത്തിയിരുന്നത്. പ്രത്യേക കാരണമൊന്നുമില്ലാതെ 35 കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് ഇയാൾ സമ്മതിച്ചെങ്കിലും ഇതിലധികം പേരെ കൊന്നിട്ടുണ്ടെന്ന് പോലീസ് വിലയിരുത്തുന്നു. ഇപ്പോൾ കാലിഫോർണിയയിലെ ജയിലിലാണ് ഇയാളും സംഘവും. ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കുവാനാണ് ഇയാളുടെ വിധി. അത്രത്തോളം പൈശാചികമായിരുന്നു ഇയാളുടെ ചിന്തകളും പ്രവൃത്തികളും. ഇയാളുടെ അനുയായികൾ ലോകമെമ്പാടും സാത്താൻ ആരാധന പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. മാർസന്റെ പേരിൽ വെബ്സൈറ്റും അനുയായികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ലോകത്തെ ഞെട്ടിച്ച കുറ്റവാളികളുടെ ലിസ്റ്റിലാണ് ഇയാളുടെ പേരും പോലീസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പോലീസിൻ്റെ വെബ്സൈറ്റിൽ വിവരിക്കുന്ന കാര്യങ്ങൾ ഏതൊരാളെയും ഭീതിപ്പെടുത്തുന്നതാണ്. മനുഷ്യനെ മൃഗത്തെക്കാൾ തരം താണ നിലയിൽ കൊണ്ടെത്തിക്കുന്ന ദുഷിച്ച ചിന്തകൾ മനുഷ്യഹൃദയങ്ങളെ മലിനമാക്കുന്നു എന്ന് ചിന്തിക്കുക. ഈ സാത്താന്യ കരങ്ങൾ നമ്മുടെ ഭവനങ്ങളിലേക്ക് നീണ്ടുവന്ന് യുവതലമുറയെ വഴിതെറ്റിക്കുന്നു. ഈ തലമുറയെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന ദുഷ്ടശക്തികൾക്കെതിരെ ജാഗരൂകരായിരുന്ന് ദൈവസ്നേഹത്തിലേക്ക് നയിക്കുവാൻ നാം ഉത്സാഹിക്കുക. ആത്മീയ ദാരിദ്ര്യമത്രേ നാശത്തിലേക്ക് നയിക്കുവാൻ വഴിതെളിക്കുന്നത്. ഉണരുക, ക്രിസ്തുവിനെ ഈ തലമുറയ്ക്ക് കൊടുക്കുവാൻ ഉത്സാഹിക്കുക. ദൈവത്തിൻ്റെ വേലയ്ക്കെതിരെ അഹോരാത്രം അടരാടിക്കൊണ്ടിരിക്കുന്ന ശത്രുണ്ട്. പഴയ പാമ്പായ സാത്താൻ ദൈവവേലയെ നശിപ്പിക്കുന്നതിനോ അത് സാധിച്ചില്ലെങ്കിൽ അതിൻ്റെ പുരോഗതിയെ തടയുന്നതിനെങ്കിലുമോ അവൻ ഏതുവിധ തന്ത്രവും പ്രയോഗിക്കും. ഏതു വശത്തുകൂടെ ഏത് അമ്പ് ഏത് വിട്ടാലാണ് ഒരു ദൈവവൈതലിനെ താളടിയാക്കുവാൻ കഴിയുന്നത് എന്ന് അവന് നല്ലതുപോലെ അറിയാം. അതിനുള്ള ഉപാധികളെല്ലാം അവൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആകയാൽ ശത്രുവിനെതിരെ അണിനിരക്കുന്നതിനും അവൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ശക്തിയായി മുന്നേറുന്നതിനും സാത്താൻ്റെ സമരമുറകളെ നാം വ്യക്തമായി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ദൈവം തൻ്റെ വേലയ്ക്കായി വ്യക്തികളെ ഉപയോഗിക്കുന്നു. അതുപോലെ സാത്താൻ വ്യക്തികളെയാണ് തൻ്റെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. വെളിയിലുള്ളവരെയും അകത്തുള്ളവരെയും അവിശ്വാസികളെയും വിശ്വാസികളെയും അവൻ ഒരുപോലെ ഉപയോഗിച്ചു എന്ന് വരാം. ആര് സാത്താന് ഇടം കൊടുക്കുമോ അവരിലൂടെ പ്രവർത്തിക്കുവാൻ അവൻ അതിജാഗ്രതയോടെ കാത്തിരിക്കുകയാണ്. ഓരോ ദൈവവൈദ്യനും എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ക്രിസ്തീയ ജീവിതം ഒരു പോർക്കളമാണ്. അലസതയ്ക്ക് അവിടെ സ്ഥാനമില്ല. മടിയന്റെ ഹൃദയം സാത്താന്റെ ആയുധപ്പുരയാണ്. വിശ്രമം അവിടെ ചിന്തയല്ല. പോരാട്ടം കൂടാതെ വിജയമില്ല. ക്രൂശ് കൂടാതെ കിരീടമില്ല. ഏത് വിധത്തിലുള്ളവരാണ് സാത്താൻ്റെ തന്ത്രങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരിക. ആരുടെ നേരെയാണ് സാത്താൻ അത് പ്രയോഗിക്കുക എന്ന് നാം അറിഞ്ഞിരിക്കണം. ആത്മീയ ജീവിതത്തിൽ അലസരായി ഒക്കെയും അലസരായി കയ്യും കെട്ടി സുഖ കഴിയുന്നവരുടെ നേരെ അത് ഉണ്ടാവുകയില്ല. അവർ രക്ഷിക്കപ്പെട്ടവരായിരിക്കാം. സാത്താൻ്റെ ആയുധപ്പരയാണ് അവരുടെ ഹൃദയം. അങ്ങനെയുള്ളവരിൽ കൂടി കൂരമ്പുകൾ പ്രയോഗിക്കുകയല്ലാതെ അവരുടെ നേരെ അൻപ് പ്രയോഗിക്കേണ്ട ആവശ്യം സാത്താനില്ല. ആത്മീയ ജീവിതത്തിലും ദൈവത്തിൻ്റെ വേളയിലും മുന്നേറുവാൻ ഏതൊരാൾ ശ്രമിക്കുമോ ആ വ്യക്തിയുടെ നേരെ സാത്താൻ തൻ്റെ തന്ത്രങ്ങൾ പ്രയോഗിക്കുവാൻ തുടങ്ങുന്നു. ഈ ഒരു ദൈവവൈദ്യലും സാത്താനും പരസ്പര യുദ്ധപ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞിരിക്കുന്നവരാണ്. കർത്താവിനായി ജീവിപ്പാൻ തീരുമാനിച്ചപ്പോഴും സ്നാനജലത്തിലേക്ക് ഇറങ്ങിയപ്പോഴും പരിശുദ്ധാത്മ സ്നാനഭവത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോഴും സാത്താനുമായി പരസ്യമായി യുദ്ധപ്രഖ്യാപനം നടത്തുകയായിരുന്നു. ഓരോ അടി മുന്നോട്ട് വയ്ക്കും തോറും യുദ്ധത്തിൻ്റെ കാരുണ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതിവേഗത്തിൽ പരാജയം സമ്മതിച്ച് പിന്മാറുന്നവനല്ല സാത്താൻ. രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ നേരെ പ്രയോഗിക്കുന്നതിനേക്കാൾ ശക്തിയേറിയ അമ്പുകൾ സ്നാനപ്പെട്ട ഒരു വിശ്വാസിയുടെ നേരെ അവൻ തൊടുത്തുവിടും. പരിശുദ്ധാത്മാ സ്നാനാനുഭവത്തിലേക്ക് നീങ്ങുന്നതോടുകൂടി ആക്രമണത്തിൻ്റെ ശക്തി അവൻ പരമാവധി വർദ്ധിപ്പിക്കും. പരസ്യമായുള്ള ഓരോ സാക്ഷ്യവും കഴിയുന്തോറും ആക്രമണത്തിൻ്റെ തീക്ഷ്ണതയും വർദ്ധിച്ചുകൊണ്ടിരിക്കും. ദൈവശക്തിയാൽ നിയുക്തരായി പോർക്കളത്തിലേക്ക് ഇറങ്ങുന്നതോടുകൂടെയുള്ള അനുഭവം പറയേണ്ടതില്ലല്ലോ. ബാബിലോണിലായിരുന്ന എബ്രായ ബാലന്മാരെ നോക്കുക. അവർ ഒരു തീരുമാനത്തിലെത്തിയപ്പോൾ ശത്രുവും ഒരു തീരുമാനത്തിലെത്തി. അവർ തങ്ങളുടെ തീരുമാനം പരസ്യമായി പ്രസ്താവിച്ചപ്പോൾ അവരെ നശിപ്പിക്കാനുള്ള അഗ്നി ശത്രു പരസ്യമായി കത്തിച്ചൊഴിഞ്ഞു. അവരുടെ സാക്ഷ്യത്തിൻ്റെ ശക്തി വർദ്ധിച്ചോടുകൂടി തീച്ചുളുടെ ചൂടും 7 മടങ്ങ് വർദ്ധിച്ചു. പക്ഷേ ഫലമെന്തായിരുന്നു? അത്യുജ്വലമായ ആളിക്കത്തുന്ന തീയുടെ ശക്തിയെ കെടുത്തുവാൻ തക്കതായ അതുവരെയും സാത്താനും കൂട്ടരും അദൃശ്യവും അജ്ഞാതവുമായിരുന്നെങ്കിലും ആ ദൈവവൈദങ്ങൾക്ക് തികച്ചും പരിചിതവും പ്രാപ്യവുമായിരുന്ന ഒരു വൻ ശക്തി അവിടേക്ക് ഇറങ്ങി വന്നു. അവരെ തീച്ചുളയിൽ നിന്ന് പുറത്തിറക്കുവാനല്ല, തീച്ചുളയിൽ നിർബാധം നടക്കുന്നതിനുള്ള കൃപ അവർക്ക് ധാരാളമായി പകർന്നു കൊടുക്കുവാൻ സ്വർഗത്തിൻ്റെ ദൈവം ഇറങ്ങി വന്നു. ദൈവത്തോട് ചേർന്നുകൊണ്ട് സാത്താനും അവൻ്റെ സൈന്യത്തിനുമെതിരായി അടരാടിയിട്ടുള്ള ആരും തന്നെ ഇതുവരെയും പരാജിതരായി പിന്മാറേണ്ടി വന്നിട്ടില്ല. എന്നാൽ അവർക്കൊരു നായകനുണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നാകുന്ന അവൻ്റെ നാമം. അവൻ യുദ്ധവീരനാണ്, ജയവീരനാണ്, പരാജയം എന്നറിഞ്ഞിട്ടില്ലാത്ത സേനാ നായകനാണ് അവൻ. സാത്താനെയും അവൻ്റെ സൈന്യത്തെയും പൂർണ്ണമായി പരാജയപ്പെടുത്തി അവരുടെ മേ ജയോത്സവം കൊണ്ടാടിയ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയോട് ചേർന്ന് പോരാടുവാൻ, അങ്ങനെ പോരാടുന്നവർ ഒരിക്കലും പരാജിതരാകേണ്ടി വരികയില്ല. മുന്നോട്ട് പോകുവാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. നീ പാഴക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്, സാത്താനുമായി യുദ്ധപ്രഖ്യാപനം നടത്തുകയാണ്. എന്നാൽ ധൈര്യമായി മുന്നേറാം. എന്തെന്നാൽ നിന്നോടുകൂടെ അല്ല, നിനക്ക് മുൻപായി ഒരുവൻ പോകുന്നുണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. നമുക്കൊരു വാക്യം വായിക്കാം. റോമാലേഖനം 16:20. സമാധാനത്തിന് ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചു കളയും. സാത്താൻ വാഴുന്നത് ഇരുട്ടിൻ്റെ സാമ്രാജ്യത്തിലാണ്. ജീവകരമായ വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴുവാൻ ആരംഭിക്കുന്ന മാത്രയിൽ സാത്താൻ നിങ്ങളുടെ മേലുള്ള ശക്തി എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. സാത്താൻ നിങ്ങളുടെ കാൽക്കീഴെ ചതയ്ക്കപ്പെടും. ഇതിനേക്കാൾ ശക്തിയുള്ള വാക്കുകൾ നാം കേൾക്കാറില്ല. ഇതിനേക്കാൾ മഹത്വകരമായ വാക്കുകൾ ഇല്ല തന്നെ. ഈ വാക്കുകളെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠവും ഉത്തമമായ കാര്യമാകട്ടെ ഇവ സത്യമാണ് എന്ന് തന്നെ. എങ്കിലും ഇവ വേണ്ടുന്നിടത്തോളം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. സാത്താൻ നിങ്ങളുടെ കാൽക്കീഴെ ചതയ്ക്കപ്പെടുന്ന പക്ഷം അവൻ ഇല്ലാതെയാകുന്നുവെന്നോ അവൻ സ്വതന്ത്ര പ്രവർത്തനം സാധ്യമല്ലാതെ വരുന്നുവെന്നോ അർത്ഥമാക്കേണ്ടതില്ല. അവന് മേലാൽ ജനങ്ങളെ വഴിതെറ്റിക്കുവാൻ സാധിക്കാത്ത വിധം അവൻ ബന്ധിക്കപ്പെടുകയും അവസാനമായി തീപ്പൊയ്യിൽ തള്ളപ്പെടുകയും ചെയ്യുന്ന ഒരു സമയം വരും. എങ്കിലും ഇപ്പോൾ അവൻ സ്വതന്ത്രനാണ്. ആളുകളെ വഴിതെറ്റിച്ചും നശിപ്പിച്ചും അടിമപ്പെടുത്തിയും കൊണ്ട് അവൻ സജീവ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവൻ്റെ ശക്തിയോട് എതിർത്ത് നിൽക്കാതെ എല്ലാവരെയും വഴിതെറ്റിക്കുവാനും പീഡിപ്പിക്കുവാനും അവന് ശക്തിയുണ്ട്. അവനെ നിങ്ങളുടെ കാൽക്കീഴെ ചലച്ചു കളയുക എന്ന് വെച്ചാൽ വഴിതെറ്റിക്കുവാനും നശിപ്പിക്കുവാനുമുള്ള അവൻ്റെ ശക്തി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശേഷം ഇല്ലാതെയാക്കിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് സംഭവിച്ചാൽ പിന്നീട് നിങ്ങളെ വീഴിക്കുവാൻ അവന് കഴിവുണ്ടാകില്ല, നിങ്ങളുടെ മേൽ അവന് പിന്നെ യാതൊരു അധികാരവും ഇല്ലാതെയാകും. ഈ കാര്യം ദൈവം നിറവേറ്റും. മാനുഷികമായി പറഞ്ഞാൽ പാപത്തിൻ്റെയും സാത്താൻ്റെയും പൂർണ്ണമായ അടിമത്തത്തിൽ കഴിഞ്ഞ അരിഷ്ട മനുഷ്യനായ ഒരുവന്റെ ജീവിതത്തിൽ ഇപ്രകാരം സംഭവിക്കുക എന്നത് തികച്ചും അവിശ്വസനീയമായ ഒരു കാര്യമാണ്. എങ്കിലും തിരുവെഴുത്ത് സത്യത്തിൻ്റെ വചനമാണ്, വിശ്വസിക്കുന്നവന് സകലവും സാധ്യമത്രേ എന്ന് കർത്താവിൻ്റെ വചനപ്രകാരം. അത് വിശ്വാസത്താൽ സകലർക്കും സാധ്യമാകുന്ന കാര്യവുമാണ്. അതിനാൽ ഇത്ര ഭീകരമായ സാത്താൻ തീർച്ചയായും നിങ്ങളുടെ കാൽ കീഴിൽ ചതിക്കപ്പെടും, അത് നിശ്ചയമാണ്. സാത്താൻ യേശുക്രിസ്തുവിനാൽ തോൽപ്പിക്കപ്പെടുകയും അവിടുത്തെ കാൽ കീഴിൽ ചതിക്കപ്പെടുകയും ചെയ്തുവെന്ന് വിശ്വസിക്കുക. അങ്ങനെ ചെയ്താൽ അത് കൂടുതൽ എളുപ്പമാണ്. യേശുവിൻ്റെ കാൽ കീഴിൽ സാത്താൻ ചതിക്കപ്പെട്ടുവെന്നത് വളരെ ആശ്വാസപ്രദവും സഹായകരവുമായ വസ്തു തന്നെ. എന്നാൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പീഡകൻ ഒരു ദിവസം നിങ്ങളുടെ തന്നെ കാൽ കീഴിൽ ചതിക്കപ്പെടുമെന്നത് അതിനേക്കാളൊക്കെ എത്രയോ അത്ഭുതകരമായ ഒരു കാര്യമാണ്. ചതിക്കപ്പെടുക എന്നത് ശക്തിയുള്ളൊരു പദപ്രയോഗമാണ്. ഈ സന്ദർഭത്തിൽ അത് വിശ്വസിക്കുന്ന ഏവർക്കും വിസ്മയജനകമായ പദപ്രയോഗം തന്നെ. ഇതിൻ്റെ പ്രായോഗികമായ അർത്ഥം എന്താണ്? നിങ്ങളെ ദുഷിപ്പിച്ച് അധപ്പതിക്കുവാൻ സാത്താൻ ഉണ്ടായിരുന്ന ശക്തി നിശേഷമില്ലാതെയാകുമെന്ന് തന്നെ. ഈ വചനം നമുക്ക് വീണ്ടും പരിശോധിക്കാം. സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താന് നിങ്ങളുടെ കാൽ കീഴേ ചതച്ചു കളയും. എത്ര സംശയാതീതമായ ഒരു പ്രസ്താവന! ചതച്ച് കളയാമെന്നോ കളഞ്ഞേക്കാമെന്നോ അല്ല, കളയുമെന്ന് സുനിശ്ചിതമായി തന്നെ ഈ വചനം പ്രസ്താവിച്ചിരിക്കുന്നു. ഈ കാര്യം ദൈവം തന്നെ നടത്തും. ഇത് സാധിക്കുവാൻ അടുത്ത 30 വർഷക്കാലം നിങ്ങൾ കാത്തിരിക്കുകയും വേണ്ട. വേഗത്തിൽ ദൈവം അത് ചെയ്യും. അതായത് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭഘട്ടത്തിൽ അഥവാ നിങ്ങൾ ഈ വചനം കേൾക്കുകയോ വായിക്കുകയോ ചെയ്യുന്ന സമയത്തിനടുത്ത് തന്നെ സാത്താൻ്റെ ശക്തിക്കെതിരായി അല്പമായോ അധികമായോ ഉള്ള സഹായം നിങ്ങൾക്ക് ലഭിക്കുമെന്നല്ല ഇവിടെ പറയുന്നത്. തീർച്ചയായും അല്ല, സാത്താനെ ദൈവം ചതച്ചു കളയും. തീർച്ച നിശ്ചയമായും ദൈവം അത് ചെയ്യും. പരിശന്മാരുടെ സംശയഗ്രസ്തമായ വചനം പോലെയല്ല ഈ പ്രസ്താവന. പിന്നെയോ അധികാരത്തോട് സംസാരിക്കുന്ന യേശുവിൻ്റെ വചനം തന്നെ. ഇതെങ്ങനെ സംഭവിക്കും? ഈ ചോദ്യത്തിന് ഒരു ഉത്തരം ലഭിക്കുവാനുള്ള ഒരു എളുപ്പവഴി ഒരു മറു ചോദിക്കലാണ്. സാത്താന് ആളുകളുടെ മേൽ അധികാരം ലഭിക്കുന്നത് എങ്ങനെയാണ്? പാപം ചെയ്യുവാൻ അവൻ ജനങ്ങളെ വശീകരിക്കുന്നു, പ്രേരിപ്പിക്കുന്നു. ഒരിക്കൽ അവൻ പാപം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ രാപകൾ അവൻ അവരെ കുറ്റപ്പെടുത്തുന്നു. തൽഫലമായി അവരുടെ മനസാക്ഷി മലിനമായി തീരുകയും അവർക്ക് സമാധാനവും സന്തോഷവും ശക്തിയും ധൈര്യവുമെല്ലാം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഇത്ര ബുദ്ധിഹീനമായ ഒരു കാര്യം പാപം നമ്മെക്കൊണ്ട് ചെയ്യിക്കുവാൻ അവന് സാധിക്കുന്ന എങ്ങനെ? ചൂണ്ടലിൻ്റെ അറ്റത്തെ ഈ തീറ്റ കൊത്തുവാൻ നാം പ്രേരിതരാകുന്നത് എങ്ങനെ? ഇതിന് ഒറ്റ വിശദീകരണമേ ഉള്ളൂ. അവൻ നമ്മെ പ്രലോഭിപ്പിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്ന ആ കാര്യം എത്ര നല്ലത്, എത്ര ആഗ്രഹിക്കത്തക്കത്, എത്ര ആകർഷകം എന്ന ഒരു മോഹന സങ്കല്പം നമ്മുടെ ഉള്ളിൽ അവൻ സൃഷ്ടിക്കുന്നു. നമ്മുടെ ദൃഷ്ടികൾക്ക് മുമ്പിൽ മഹത്വകരവും അഭികാമ്യകരവുമായ അതിനെ പ്രദർശിപ്പിക്കുവാൻ അവൻ സാധിക്കുന്നു. ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയും? നമ്മുടെ മേലുള്ള ഈ സാത്താൻ്റെ അധികാരം എങ്ങനെ നീങ്ങിപ്പോകും? ഇതിനുള്ള ഉത്തരം നേരത്തെ തന്നെ നമ്മൾ പ്രാപിച്ചിരിക്കുന്നു. അവൻ നമ്മെ പ്രലോഭിപ്പിക്കുകയും വ്യാമോഹിപ്പിക്കുകയും ചെയ്യുന്ന വസ്തുക്കൾ അല്ല അവൻ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നതെല്ലാം തന്നെ നിസാരവും ഏതുമില്ലാത്തതും ശൂന്യത്തെക്കാൾ ശൂന്യമാണെന്ന് നിത്യമായ നഷ്ടമാണെന്ന് കാണുവാനുള്ള പ്രകാശിതമായ ഹൃദയസൃഷ്ടി ലഭിക്കുകയാണ് അതിനുള്ള മാർഗം. ഈ കാഴ്ചപ്പാട് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്ന ജീവകരമായ സത്യവെളിച്ചം നിങ്ങൾക്കുണ്ടാകുമ്പോൾ സാത്താൻ നിങ്ങളുടെ മേൽ ഉണ്ടായിരുന്ന സകല ശക്തിയും നഷ്ടപ്പെടും. അപ്പോൾ അവൻ അക്ഷരപ്രകാരം തന്നെ നിങ്ങളുടെ കാൽ കീഴേ ചതയ്ക്കപ്പെടും. അപ്പോൾ പിന്നെ സ്വന്തം മോഹങ്ങളാൽ ആകർഷിക്കപ്പെടുകയും വശീകരിക്കപ്പെടുകയും ചെയ്യാൻ ആരാണ് മോഹിക്കുക? ദൈവത്തിന് എതിരായി പ്രവർത്തിച്ച് നിത്യനഷ്ടത്തിലും നാശത്തിനും എത്തുവാൻ, തൻ്റെ സന്തോഷവും സൗഭാഗ്യവും നശിപ്പിക്കുവാൻ, നിത്യദുഃഖമായ നരകാഗ്നിയിൽ പതിക്കുവാൻ ആരാണ് ആഗ്രഹിക്കുക? ഒരു മനുഷ്യൻ പാപം ചെയ്യുവാൻ പ്രേരിതനാകുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അവന്റെ മനസ്സ് ഇരുളടഞ്ഞതായി തിരികയാൽ. അതായത് തന്നെ വശീകരിക്കുന്ന ആ കാര്യം ഏറ്റവും വലുതും മഹത്വരവുമാണെന്ന സങ്കല്പം അവനിൽ വേരുറക്കിയാൽ തന്നെയാണ് സംഭവിക്കുന്നത്. സാത്താൻ കൊണ്ടുവന്ന പരീക്ഷ അഥവാ പ്രലോഭനം സാരാംശത്തിൽ ഇതാണ്: ചൂണ്ടലിട്ട ഒരു മത്സ്യത്തെ പിടിക്കുമ്പോഴും ഒരു എലിയെ അകപ്പെടുത്തുമ്പോഴും നാം ചെയ്യാറുള്ള അതേ കാര്യം തന്നെയാണ് സാത്താൻ ചെയ്യുന്നത്. ഒരു മനുഷ്യൻ അഭിനന്ദിക്കുകയും വലുതായി കരുതുകയും ചെയ്യുന്ന ഒരു വസ്തുവിനെ അവൻ്റെ മേൽ സ്വാധീനം ചെലുത്തുവാനുള്ള ശക്തിയുണ്ട്. നിങ്ങളുടെ ദൃഷ്ടിയിൽ ഉന്നതമായി തോന്നുന്ന വസ്തുവിന് നിങ്ങളെ വശീകരിക്കുവാൻ കഴിയും. നിങ്ങൾ അതിലേക്ക് ആകർഷിക്കപ്പെടും. സാത്താൻ എന്തിലേക്ക് നിങ്ങളെ വശീകരിക്കുമോ ആ വസ്തു നിത്യമായൊരു നഷ്ടമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മേൽ സാത്താനുള്ള സകല അധികാരവും നഷ്ടമാകും. ഈ സത്യം നിങ്ങളുടെ ദൃഷ്ടിയിൽ തെളിഞ്ഞ് പ്രകാശിക്കുന്ന അതേ നിമിഷത്തിൽ തന്നെ സാത്താന്റെ പിടിയിൽ നിന്ന് നിങ്ങൾ മോചനം പ്രാപിക്കുകയും ചെയ്യും. ഈ വിധത്തിൽ പരീക്ഷ നിഷ്ഫലമായി ഭവിക്കുന്നു. മേലാൽ അതിന് നിങ്ങളെ വശീകരിക്കാൻ ശക്തിയില്ല. ഇങ്ങനെ പരീക്ഷ യഥാർത്ഥത്തിൽ പരീക്ഷയല്ലാതായിത്തീരുന്നു. സാത്താൻ അധികാരത്തിന്റെ രാജാവാണ്. ദൈവത്തിന്റെ വെളിച്ചം എവിടെ കടന്നിരുന്നുവോ അവിടെ അവന് ആധിപത്യം നഷ്ടപ്പെടുന്നു. എല്ലാ വസ്തുക്കളെ സംബന്ധിച്ചും അതാത് യാഥാർത്ഥത്തിലുള്ള വില എന്തെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുമാറെ. നമ്മുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കുവാനുള്ള കഴിവ് ദൈവവചനത്തിനുണ്ട്. ഒരു മനുഷ്യന്റെ മേൽ സാത്താൻ അധികാരം ലഭിച്ചിരിക്കുന്നുവെങ്കിൽ ദൈവജനത്തെ ഹൃദയത്തിൽ കൈക്കൊണ്ട് ദൈവവചനത്തെ ഹൃദയത്തിൽ കൈക്കൊണ്ട് ഓരോന്നിൻ്റെയും ശരിയായ വില ബോധ്യമാക്കുവാൻ അവന് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ കാരണം. ദൈവവചനം അവൻ്റെ വായിലോ ബുദ്ധിയിലോ ഉണ്ടായതുകൊണ്ടും കാര്യമില്ല. അവൻ്റെ ഹൃദയത്തെ അത് പ്രകാശിപ്പിക്കുമ്പോൾ മാത്രമേ സാത്താന് അധികാരഭ്രംശം സംഭവിക്കുകയുള്ളൂ. ഈ ലോകത്തിലുള്ളതൊന്നും അതിൽ തന്നെ മഹത്വമുള്ളതല്ല എന്ന് ദൈവജനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം മഹത്വവാൻ, രക്ഷ മഹത്വമുള്ളത്, വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവ മഹത്വമുള്ള കാര്യങ്ങളാണ്. ജ്ഞാനം, നീതി, സത്യം എന്നിവ വലിയ കാര്യങ്ങളാണ്. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അല്പത്തിൽ അഥവാ ഒന്നുമില്ലായ്മയിൽ സംതൃപ്തി കൊണ്ട ദൈവഭക്തിയോടുകൂടി ജീവിക്കുവാൻ സാധിച്ചാൽ അത് മഹത്വകരമായ ഒരു കാര്യം തന്നെ. ഈ ചിന്ത മാനുഷികമായ ചിന്തയ്ക്ക് കടകവിരുദ്ധമാണ്. എന്തുകൊണ്ടാണ് ഈ ബുദ്ധി മനുഷ്യർക്കുണ്ടാകാത്തത്? തങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഈ ദൈവവചനത്തെ, ദൈവപ്രകാശത്തെ കൈക്കൊള്ളാത്തത് കൊണ്ട് തന്നെ. ഇതിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഇരുട്ടിലാണ്. അതുകൊണ്ട് സാത്താൻ അവരുടെ മേൽ വാഴുന്നു. ഈ ലോകത്തിന്റെ വസ്തുവകകൾ കൂടുതൽ കൂടുതൽ ആഗ്രഹിക്കുവാൻ സാത്താൻ അവരെ വശീകരിക്കുന്നു. തങ്ങളുടെ ഇരുളടഞ്ഞ ബുദ്ധി മൂലം ആളുകൾ അത് വലിയ ലാഭമായി കരുതുകയും അവൻ്റെ ചൂണ്ടയിലെ ഇര കൊണ്ട് ഇര കൊത്തുകയും ചെയ്യുന്നു. സാധാരണ ചിന്തയിൽ തന്നെ അനായാസമായി മനസ്സിലാക്കാവുന്നതാണല്ലോ ഇതിൻ്റെ യുക്തി. ഒരു ചെറിയ ശിശുവിനെ പോലെ ആയിത്തീരുന്നതാണ് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ. യേശു പറഞ്ഞ വചനമാണിത്. എന്നാൽ ഈ ജീവകരമായ വചനത്തെ ആറ് ഹൃദയത്തിൽ കൈക്കൊള്ളുന്നു. തികഞ്ഞ ആത്മാർത്ഥത്തോടുകൂടി ആരത് വിശ്വസിക്കുന്നു. ഈ വെളിച്ചം ആളുകളുടെ ഹൃദയത്തിൽ പ്രകാശിക്കായ നിമിത്തം പാപം, ദുരഭിമാനം, അധികാരവാഞ്ച, ദുർമോഹം, അസൂയ, ഭിന്നത എന്നിവയെല്ലാം പെരുകുന്നു. ഇവയാൽ സാത്താന് ഈ ലോകത്തിലെ ജനങ്ങളുടെ മേൽ വലിയ അധികാരം ലഭിക്കുന്നു. യേശുവിൻ്റെ വചനങ്ങൾ ഇരുളടഞ്ഞ ആകാശത്തിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ പോലെയാണ്. നമ്മുടെ ഹൃദയത്തിലെ ഇരുട്ട് നീങ്ങിപ്പോകുവാനും സാത്താൻ അവൻ്റെ കാൽക്കീഴെ ചതയ്ക്കപ്പെടുവാനും വേണ്ടി ഈ മഹത്വം നിറഞ്ഞ പ്രകാശം വിശ്വാസത്താൽ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ റോമാലേഖനം 16:20 യാഥാർത്ഥ്യമാകും. നിങ്ങളിൽ മഹാനാകുവാൻ ആഗ്രഹിക്കുന്ന എല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. Matthew 20:26. സാത്താൻ ആളുകളുടെ ഹൃദയത്തിൽ നൽകുന്ന ചിന്തയ്ക്ക് നേർ വിപരീതമാണല്ലോ ഈ മനോഭാവം. പാപ സ്വഭാവമുള്ളവർ ഉയരുവാനും ഉന്നതസ്ഥാനം പ്രാപിക്കുവാനും മോഹിക്കുന്നു. യേശുവോ തന്നെത്താൻ താഴ്ത്തി എല്ലാവരെക്കാളും താണവനായി തീരുന്നു. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന് മുൻപാകെ അറപ്പത്രേ. ലൂക്കോസിന് സുവിശേഷം 16:15. മറ്റു വിധത്തിൽ പറഞ്ഞാൽ അത് കേവലം ശൂന്യതയാണ്, വലിയ നഷ്ടം മാത്രമാണ്. ഈ സത്യം ആദ്യമായി നാം ഗ്രഹിക്കുമ്പോൾ എന്തൊരു വെളിച്ചമാണത് നമ്മുടെ ഹൃദയങ്ങളിൽ ചൊരിയുന്നത്. ദൈവവചനത്തിന്റെ ഈ വെളിച്ചം നാം കൈക്കൊള്ളുകയും മുറുകെ പിടിക്കുകയും ചെയ്യുന്ന ആ നിമിഷത്തിൽ തന്നെ സാത്താൻ തന്റെ അധികാരം നഷ്ടപ്പെടുന്നു. കഷ്ടം സാത്താൻ ആളുകളെ ഏതുവിധം വഞ്ചിച്ചിരിക്കുന്നു. വെളിച്ചത്തെ ഇരളെന്നും ഇരളിനെ വെളിച്ചമെന്നും അവൻ പ്രഖ്യാപിക്കുന്നു. ചെറുതിനെ വലുതെന്നും വലുതിനെ ചെറുതെന്നും അവർ വ്യാഖ്യാനിക്കുന്നു. മനുഷ്യഹൃദയത്തിലെ മൂല്യബോധത്തിൽ എന്തൊരു ചിന്താക്കുഴപ്പമാണ് അവൻ വരുത്തിയിട്ടുള്ളത്. ഒരു 25 പൈസ ഉപേക്ഷിച്ച ശേഷം കൂടുതൽ വലിപ്പമുള്ള 10 പൈസ നാണയം തിരഞ്ഞെടുക്കുന്ന ശിശുവിൻ്റെ മനോഭാവത്തോടെയാണ് അത് അനുസ്മരിപ്പിക്കുന്നത്. പണം, ഭക്ഷണം, പാനീയം, വസ്ത്രം, വീട്, കാർ, വിമാനം, ഭാര്യ, ഭർത്താവ്, മനുഷ്യരുടെ ബഹുമാനം, ഉയർന്ന പദവി, പഠിച്ച ശമ്പളം, ലോകത്തിൽ വൻപിച്ച അധികാരം, ബഹുജനങ്ങളുടെ ആദരാഭിമാന അഭിനന്ദനങ്ങൾ, മാനുഷികമായ കഴിവ്, പാണ്ഡിത്യം, ഉന്നത വിദ്യാഭ്യാസം എന്നിങ്ങനെ ലോകത്തിലുള്ള യാതൊന്നും വലുതല്ല. ഇവയെല്ലാം വലുതായി കരുതുന്ന നാം തൊട്ടിലിൽ കിടക്കുന്ന കാലം മുതൽക്കേ ഭയാനകമായ വഞ്ചനയിലാണ് വളർന്നു വന്നിട്ടുള്ളത്. ദൈവത്തിൻ്റെ ഇഷ്ടവും നമ്മുടെ ജീവിതത്തിൽ അവിടുത്തെ നടത്തിപ്പും ഇവ രണ്ടുമാണ് ഏറ്റവും മഹത്വമുള്ള കാര്യങ്ങൾ. ഇവ നമ്മുടെ ജീവിതത്തിൽ ഉറച്ച യാഥാർത്ഥ്യങ്ങളായി തീർന്നു കഴിഞ്ഞാൽ മറ്റുള്ളവയെല്ലാം അതോടൊപ്പം പ്രാധാന്യമുള്ളതായി തീർന്നേക്കാം. ഉദാഹരണമായി ഒരു ഭാര്യയോ ഭർത്താവിനെയോ ലഭിക്കുന്ന കാര്യം എടുക്കുക. ആ പുരുഷനോ സ്ത്രീക്കോ അല്ല പ്രാധാന്യം കൽപ്പിക്കേണ്ടത്, അവരെ സംബന്ധിച്ചുള്ള ദൈവഹിതത്തിനാണ് പ്രാധാന്യം. ദൈവഹിതപ്രകാരം അവിവാഹിതനായി ജീവിക്കുന്നവരും അതുപോലെ മഹത്വമുള്ള കാര്യം തന്നെ. ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഹിതാനുസരിച്ച് നിങ്ങൾക്ക് യോജിക്കുന്ന ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന് ലഭിക്കുക ഏറ്റവും പ്രയോജനകരമാണ്. എന്നാൽ ദൈവഹിതത്തിനെതിരായി വിവാഹം ചെയ്യുക എന്നത് ഈ കാലത്തിലും നിത്യത്തിലും ഒരു വലിയ നഷ്ടമുള്ളതായി തീരാം. ദൈവഹിതാനുസാരമല്ലെങ്കിൽ അതൊരു വലിയ തിന്മയോ കെണിയോ ആപത്തുമായി തീരും. സദൃശവാക്യങ്ങൾ 31:30 വായിക്കുന്നത് പോലെ നമ്മെ വഴിതെറ്റിക്കുന്ന വഞ്ചനയായി അത് തീരാവുന്നതാണ്. ലാവണ്യം വഞ്ചനാത്മകമാണ്, സൗന്ദര്യം നിലനിൽക്കുന്നതുമല്ല. എന്നാൽ ദൈവഭക്തിയായ സ്ത്രീ ഏറ്റവും അധികം പ്രശംസാപാത്രമായി തീരും എന്നതാണ് മഹത്വകരം. ദൈവഭക്തി മറ്റൊന്നുമല്ല, വിവേകമില്ലാത്ത ഒരു സുന്ദരി പന്നിയുടെ മൂക്കിൽ പൺമൂക്കത്തി പോലെ. സദൃശവാക്യം 11:22 വാക്യം. ദൈവത്തെ ഭയപ്പെടുന്നത് തന്നെയാണ് വിവേകം. അവളുടെ വിവേക ശൂന്യത അവളെ പന്നിയുടെ മൂക്കിന് തുല്യമാക്കി തീർക്കുന്നു. അതിന് എന്തു മഹത്വം! മറ്റൊരുവന്റെ മുഖസ്തുതിക്ക് പാത്രമാകുക, അത് വലുതായ കാര്യമാണോ? അത് വലുതായ തിന്മയാണ്. ദൈവവചനം പറയുന്നത് കേൾക്കുക. കൂട്ടുകാരനോട് മുഖസ്തുതി പറയുന്നവൻ അവന്റെ കാലിന് ഒരു വളവിരിക്കുന്നു. സദൃശവാക്യം 21:5. അങ്ങനെയാണ് ഒരുവൻ ആപത്തിന്റെ പിടിയിൽപ്പെടുന്നത്. അത് ആഗ്രഹിക്കത്തക്കതല്ലോ. ഒരു മനുഷ്യൻ തന്റെ വരുമാനം നിലനിർത്തുവാനോ ജീവൻ രക്ഷിക്കുവാനോ വേണ്ടി ദൈവത്തെയോ സ്വന്തം മനസാക്ഷിയോ പരിത്യജിക്കുമ്പോൾ അവൻ ലൗകീയ വസ്തുക്കളെ വളരെ വലുതായി കണക്കാക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നു. എന്നാൽ ദൈവജനം നമ്മോട് പറയുന്നത് എത്ര വ്യത്യസ്തമായ കാര്യം! വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിപ്പാൻ എനിക്കും കാംക്ഷയുണ്ട്. ഫിലിപ്പിയാലേഖനം 1:23. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറുതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിൽ സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശുവിന്റെ ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. അപ്പോസ്തലൻ 20:24 വാക്യം. കഴിവുള്ളിടത്തോളം മരണത്തെ ഒഴിവാക്കുക എന്താണ് വലിയ കാര്യം? ഈ ലോകത്തിൽ കഴിവതും കൂടുതൽ കാലം ജീവിക്കുക എന്നതാണോ? ഇവയൊന്നും ഒരിക്കലും വലുതല്ല. എന്നാൽ ദൈവത്തോട് വിശ്വസ്തനായിരിക്കുക. വിശ്വസ്തയോടെ ഒരുവന്റെ ശുശ്രൂഷ തികയ്ക്കുക. ദൈവകൃപയുടെ സുവിശേഷത്തിൽ നിരന്തരം സാക്ഷ്യം വഹിക്കുക. അത് വലിയ കാര്യമാണ്. ദൈവം നിശ്ചയിച്ചിട്ടുള്ള സമയത്തിന് മുൻപ് മരണം ഏതായാലും വരികയില്ല. ദൈവം അറിയാതെ ഒരു കുരി പോലും നിലത്ത് വീഴുന്നില്ല. ദൈവഗീതം അതാണ് എല്ലായ്പ്പോഴും നമുക്ക് പരമമായ നന്മ. ഇതിൽ താണതെല്ലാം നിത്യമായ നഷ്ടം തന്നെ. ഇതിനേക്കാൾ ഉന്നതമായി വേറൊന്നുമില്ല തന്നെ. എല്ലാ നന്മയും ഉൾക്കൊള്ളുന്ന ഈ സത്യത്തിൽ ജീവിതത്തെ പടുത്തുയർത്തുന്നതിനേക്കാൾ ഫലകരമായി മറ്റൊന്നും തന്നെയില്ല. ജീവദായകമായി വെളിച്ചം നിങ്ങൾക്ക് ലഭിക്കുന്ന പക്ഷം അതിൻ്റെ ഫലം എന്തായിരിക്കും? പിന്നീട് നിങ്ങൾ ഭയപ്പെടുകയോ ഏതെങ്കിലും വ്യാമോഹത്തിന് അധീനമായി തീരുകയോ ചെയ്യില്ല. നമ്മെ ഭയപ്പെടുത്തുകയും വ്യാമോപിക്കുകയും ചെയ്യുന്ന വസ്തുവിന് ഇപ്പോൾ അതിൻ്റെ ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് പൊള്ളയാണ്, അർത്ഥശൂന്യമാണ്. അത് നഷ്ടമായാൽ ഒന്നും നഷ്ടമാകുന്നില്ല. അത് ലഭിച്ചാൽ നാം കൂടുതൽ സമ്പന്നരാകുന്നുമില്ല. നമ്മുടെ ദൃഷ്ടിയിൽ വലുതായ വസ്തുവിന് മാത്രമേ നമ്മുടെ മേൽ സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്നുള്ളൂ. സാത്താൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നതെല്ലാം തന്നെ വിലയേറ്റതും പൊള്ളയുമാണെന്ന് ഗ്രഹിക്കുവാൻ ദൈവം നിങ്ങളുടെ മേലുള്ള സാത്താൻ്റെ അധികാരം തകർത്തിരിക്കുന്നു. സാത്താൻ വാഴുന്നത് ഇരുട്ടിൻ്റെ സാമ്രാജ്യത്തിലാണ്. ജീവകരമായ വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴുവാൻ ആരംഭിക്കുന്ന മാത്രയിൽ സാത്താൻ നിങ്ങളുടെ മേലുള്ള ശക്തി എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. സാത്താൻ നിങ്ങളുടെ കാൽക്കിരെ ചതയ്ക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യനെ നമുക്ക് ഒരു പരിധിവരെ തെറ്റിദ്ധരിക്കുകയും കബളിപ്പിക്കുകയും ഒക്കെ ചെയ്യാം. എന്നെങ്കിലും ഒരിക്കൽ അത് വെളിപ്പെടുകയോ വെളിപ്പെടാതിരിക്കുകയോ ചെയ്യാം. എന്നാൽ ദൈവത്തെ കബളിപ്പിക്കുവാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. അതിൻ്റെ മുഖ്യ കാരണം ആദ്യം തന്നെ പറയാം, ദൈവം സർവജ്ഞനാണ്. അവന് മറവായിരിക്കുന്ന ഒന്നുമില്ല. പത്രം വായിച്ചല്ല ദൈവം വിവരങ്ങൾ അറിയുന്നത്. ചരിത്രത്തിൽ സംഭവിക്കുന്നതിന് മുമ്പേ നിത്യ തന്നെ അവനെല്ലാം അറിയുന്നവനാണ്. അവൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറവായിരിക്കുന്ന ഒന്നുമില്ല. അങ്ങനെ ഇരിക്കെ ദൈവത്തിന് മുമ്പിൽ ദോഷം ചെയ്തിട്ട് വ്യാജഭാവം കാണിക്കുന്ന വ്യക്തി പാപി എന്ന് മാത്രമല്ല മൂഢനും കൂടിയാണ്. നയമാൻ്റെ സമ്മാനം വാങ്ങിച്ചെത്തു വന്ന ഗേഹസിയോട് നീ എവിടെ പോയിരുന്നു എന്ന് എലീശ ചോദിക്കുമ്പോൾ അടിയൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഗേഹസി ഇന്നത്തെ വ്യാജ ആത്മീയന്മാർക്കും ഒരു നല്ല സാമ്പിളാണ്. ദൈവം സർവ്വ നന്മകളുടെയും ആകെത്തുകയാണ്. അവൻ തികച്ചും സത്യവാനാണ്. അവൻ്റെ സ്വഭാവത്തിനും തിരിഹിതത്തിനും ചേരാത്തത് നമ്മുടെ ഭാഗത്ത് കണ്ടാൽ ഒത്തുതീർപ്പ് എന്നൊരു പരിപാടി അവനില്ല. നാം അനുദവിക്കുന്നില്ലെങ്കിൽ അവൻ ശിക്ഷിക്കുക തന്നെ ചെയ്യും. ബൈബിൾ ഇതിനുള്ള നൂറുകണക്കിന് ദൃഷ്ടാന്തങ്ങൾ നിർത്തിവെച്ചിട്ടുണ്ട്. ദൈവം സർവശക്തനാണ്. സകലവും അവൻ മുഖാന്തരമുള്ളതായി നിലനിൽക്കുന്നതും അവൻ നിമിത്തമാണ്. അവനിലല്ലോ നാം ഇരിക്കുകയും ചരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത് എന്ന പൗലോസിന്റെ മൊഴികൾ ഓർക്കുക. ഈ മഹാദൈവത്തോട് അവൻ്റെ സൃഷ്ടി മത്സരിച്ച് ജയിക്കാൻ ശ്രമിക്കുക എത്രയോ ബുദ്ധികേടാണ്. പസഫിക് സമുദ്രം കുടിച്ചു വറ്റിക്കുവാൻ ഒരു തവളക്കുഞ്ഞ് ശ്രമിക്കുന്നതായി ഞാൻ സങ്കല്പിക്കുന്നു. കഷ്ടം എന്നല്ലാതെ എന്തു പറയട്ടെ? നമ്മുടെ അറിവിൽ ദൈവത്തിൻ്റെ ആദ്യ സൃഷ്ടി ശക്തനായ ഒരു ദൂതൻ ആയിരുന്നു. അവൻ സുന്ദരനും ജ്ഞാനിയുമൊക്കെ ആയിരുന്നു. എന്നാലും ദൈവത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ ദൈവം ഒരു മഹാസമുദ്രം എങ്കിൽ ലൂസിഫർ വെറുമൊരു ജലകണിക മാത്രമാണ്. ദൈവത്തോട് മത്സരിച്ച് വിജയിക്കുവാൻ ശ്രമിച്ചതാണ് അവൻ്റെ ബോധത്വം. അവനോട് ചേർന്ന ദൂതന്മാരും അതിൻ്റെ പങ്കാളികളായിത്തീർന്നു. പിശാചിനോട് ചേരുന്ന മനുഷ്യർക്കും ആ ദുരന്തം തന്നെ ഭവിക്കുന്നു. നാം ആത്മീയത കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ബാലപാഠമാണ് നാം ആദ്യം ഉൾക്കൊള്ളേണ്ടത്. ദൈവത്തിൻ്റെ മുൻപിൽ മുഖം മൂടി വിജയിക്കുകയില്ല. കണ്ടറിയാത്ത യേശാവിൻ്റെ മുൻപിൽ തപ്പി നോക്കുന്ന പിതാവിൻ്റെ മുൻപിൽ യാക്കോബിൻ്റെ വേഷം കെട്ടൽ ഒരു പരിധിവരെ വിജയിക്കാം. എന്നാൽ അഗ്നിജ്വാല പോലുള്ള കണ്ണുകൊണ്ട് ആത്മാവിനെ കാണുന്ന യാബോ കടവിൽ പ്രത്യക്ഷനായ ആ ദൈവദൂതൻ്റെ മുൻപിൽ അടവുകൾ വിലപ്പോവുകയില്ല. അവിടെ യാക്കോബ് എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾ പറയുന്നതിനേക്കാൾ നമ്മെ അറിയുന്നവൻ്റെ മുൻപിൽ ഒന്നും പറഞ്ഞു കേൾപ്പിക്കേണ്ട കാര്യവുമില്ല. കാട്ടാനെ എറിഞ്ഞിട്ട് കാട്ട് ചേനയ്ക്ക് മറിഞ്ഞിരുന്നു എന്ന് ഒരു പറച്ചിലുണ്ട്. അനുസരണക്കേട് കാണിച്ചിട്ട് ആദാം ദമ്പതികൾ മരക്കൂട്ടത്തിൽ മറിഞ്ഞിരിക്കുകയാണ്. ഇരുട്ടുപോലും ദൈവത്തിന് മറവല്ല എന്ന് സങ്കീർത്തനക്കാരൻ മനസ്സിലാക്കി. നീ ആര് തന്നെയായാലും ആദ്യം ചെയ്യേണ്ടത് ദൈവമുൻപിൽ നിന്റെ വേഷം അഴിച്ചു വയ്ക്കുക എന്നുള്ളതാണ്. മുഖം മൂടിയല്ല, മുഖമാണ് ദൈവത്തിന് കാണേണ്ടത്. മനുഷ്യവർഗം ആകമാനം ഇന്ന് മുഖം മൂടിയുടെ നിഴലിലാണ് നീങ്ങുന്നത്. ഒന്ന് ചിന്തിക്കുന്നത് മറ്റൊന്ന് പറയുന്നു, ഇനി മറ്റൊന്ന് പ്രവർത്തിക്കുന്നു. ഒരു ദുഷ്ടന്റെ ലക്ഷണം പഥ്യമായി പഠിച്ചത് ഗദ്യത്തിൽ പറയാം. മുഖം താമരപ്പൂ പോലെ മനോഹരം, വാക്കുകൾ ചന്ദന തൈലം പോലെ സുഗന്ധം, ഹൃദയം അഗ്നികുണ്ഠം പോലെ ഭയങ്കരം, ഒന്നിനൊന്ന് വിപരീതമാണ്. എന്നാൽ ദൈവം മനസാവാച കർമ്മണ ഒന്ന് തന്നെയാണ്. പൗലോസ് പറയുമ്പോൾ യേശു ക്രിസ്തുവിലേയും ഇന്നും എന്നേക്കും ഒന്ന് തന്നെയാണെന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. ഈ പൊരുത്തമാണ് തൻ്റെ കുഞ്ഞുങ്ങളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്. സാത്താനാൽ നയിക്കപ്പെടുന്ന ഇന്നത്തെ മനുഷ്യവർഗം പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും അടവുകളും കുതന്ത്രങ്ങളും കുതികാൽവെട്ടിലും ഒക്കെ നടമാടുകയാണ്. അവരുടെ അപ്പന്റെ ചരക്കല്ലേ അവർക്ക് വ്യാപാരം ചെയ്യാൻ കഴിയൂ. രാഷ്ട്രീയം മുഴുവൻ കാപട്യമാണ്. അവനെ മാറ്റിയിട്ട് എന്നെ ആക്കിയാൽ ഞാൻ നന്നാക്കാം എന്നാണ് ഓരോ നേതാവും പറയുന്നത്. ജനം അവനെ വിശ്വസിച്ച് സ്ഥാനത്ത് എത്തിച്ചാൽ ആദ്യം ചെയ്യുന്നത് ജനത്തെ കളിപ്പിക്കുകയാണ്. കള്ളം പറഞ്ഞും കൈയിട്ട് വാരിയും 10 തലമുറയ്ക്ക് കഴിയാനുള്ള പണം ബാങ്കിലാക്കും. കള്ളപ്പേരുകളിൽ. എന്നിട്ട് പറയും, ഒരു ജോഡി വസ്ത്രവും ചെരുപ്പും കുടയും മാത്രമേ എനിക്കുള്ളൂ എന്ന്. നല്ല രാജാവ് സിയോനിൽ വാഴുന്ന കാലം വരെ ഈ വ്യാജ ഭരണാധികാരികൾ അവരുടെ കൊള്ളയടി തുടരും. ചത്തുവീണങ്കല്ലാതെ അതിനവസാനം ഉണ്ടാകില്ല. എവിടെ നോക്കിയാലും വ്യാജമാണ്. വ്യവസായ വാണിജ്യ മേഖലകളിൽ പരസ്യത്തിൻ്റെ അതിപ്രസരമാണ്. ഒരു വ്യാജ ചരക്ക് പിടിച്ചേൽപ്പിക്കാൻ അമിതമായ പരസ്യം നടത്തുന്നു. അല്പബുദ്ധി അത് കേട്ട് വളയിൽ വീണെന്ന് വരാം. എന്തിനധികം വിവരിക്കണം? എല്ലാ തലങ്ങളിലും വ്യാജത്തിൻ്റെ മുഖംമൂടികൾ അടിഞ്ഞഴുകുകയാണ്. സത്യമറിയാതെ ജനം വഞ്ചിക്കപ്പെടുന്നു. ഒരു മാതാവിൻ്റെ മൃതശരീരത്തിന് മുമ്പിൽ ഒരു ശുശ്രൂഷകൻ പ്രസംഗിക്കുകയാണ്. ഈ മാതാവ് ഇപ്പോൾ സ്വർഗത്തിൽ ദൂതന്മാരോട് താണു നിൽക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ കണ്ണുനീരും ദുഃഖവുമില്ല. ഇപ്രകാരം പ്രസംഗിച്ചിട്ട് ചരമ ശുശ്രൂഷ ആരംഭിച്ചു. അതിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്: കർത്താവേ, ക്ലേശം നിറഞ്ഞ ഈ ലോകത്തൊന്നും നിന്റെ അടുക്കിലേക്ക് യാത്ര ചെയ്യുന്ന ഈ ദാസിയെ അന്തരീക്ഷത്തിൽ ചുറ്റി നടക്കുന്ന പിശാചുക്കളുടെ കയ്യിൽ നിന്നും നീ വിടുവിക്കണമേ. ബുദ്ധിയുള്ളവൻ ചിന്തിക്കുക, ഒന്നിനൊന്ന് വിരുദ്ധം. ഏത് സത്യമെന്ന് ചൊല്ലുന്നവനും ചൊല്ലിക്കുന്നവനും കേൾക്കുന്നവനും അറിയില്ല. അതാണ് മതം. എല്ലാ മതവും ഈ വിഷയത്തിൽ പ്രതിക്കൂട്ടിലാണ്. സ്നേഹവും ധർമ്മവും ഒക്കെ പ്രസംഗിക്കുന്ന ഇവിടുത്തെ ഭാരതീയ, അതേ നമ്മുടെ ഭാരതീയ സ്നേഹിതർ യേശുവിൻ്റെ സ്നേഹം പ്രസംഗിക്കുന്ന പാപം മിഷണറിമാരെ വെട്ടിയും കുത്തിയും തീവച്ചും കൊല്ലുന്നതിൽ ഒരു ബുദ്ധികേടും അവർക്കില്ല. സായിപ്പിൻ്റെ പണം അവർ വാങ്ങിക്കുന്നതിന് ഒരു കുറ്റവും കാണുന്നില്ല. മിഷണറിമാർ വിദേശ പണം ഇവിടെ കൊണ്ടുവരുന്നു എന്നാണ് അവരുടെ മുറവിളി. ഒരു തത്വവും സത്യമില്ലാത്ത ഇമ്മാതിരി മതങ്ങളിൽ വിശ്വസിക്കുന്നതിനേക്കാൾ നല്ലത് നിരീശ്വരൻ ആയിരിക്കുന്നതാണ് എന്ന് പറയേണ്ടി വരുന്നതിൽ ദുഃഖമുണ്ട്. അള്ളാ നല്ല ദൈവമാണ്, മുഹമ്മദ് നബി ഒരു നല്ല പ്രവാചകനാണെന്നാണ് ചിന്തിക്കാൻ കഴിയുന്നത്. എന്നാൽ പിൻഗാമിത്വം പറയുന്ന സഹോദരന്മാർ സുന്നി എന്നും ഷിയ എന്നും പ്രത്യേക മുഖംമൂടികൾ ധരിച്ച് തമ്മിൽ കഴുത്ത് അറക്കുകയാണ്. ഇവിടെ വീണ്ടും മതം പരാജയപ്പെടും. മഹാത്മാഗാന്ധി അഹിംസ പഠിപ്പിച്ചു എന്ന് ഉച്ചത്തിൽ പ്രസംഗിക്കുന്നു, ഗാന്ധി ജയന്തി ഘോഷിക്കുന്നു, അതേസമയം പാകിസ്ഥാനെ ഭയന്ന് ആറ്റം ബോംബുകൾ നിർമ്മിച്ചു വച്ചിരിക്കുന്നു. എല്ലാ മതങ്ങളും രാഷ്ട്രങ്ങളും മുഖംമൂടികളുടെ മറവിലാണ് കഴിയുന്നത്. ഇതിനിടയിൽ പാകിസ്ഥാൻ പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമ്മിൽ കണ്ടാൽ അസ്ഥിയിലൊടിയുന്ന ഭാഷയിൽ ഹസ്തദാനവും നടത്തും. കാപറ്റത്തിൻ്റെ കമ്പോളം എന്നല്ലാതെ ഇതിനൊക്കെ മറ്റ് പേരെന്താണ്? മറ്റുള്ളവരെ വിമർശിച്ചിട്ട് സ്വജനത്തിൻ്റെ മുഖംമൂടി ഞാൻ കണ്ടില്ലെന്ന് നടിക്കുന്നതിനല്ല, പരമ പരിശുദ്ധനായ യേശുക്രിസ്തുവിൻ്റെയും തൻ്റെ ശ്രേഷ്ഠ അപ്പോസ്തലന്മാരുടെയും നാമത്തിൽ ഇന്ന് ക്രൈസ്തവ ലോകം കെട്ടിനടക്കുന്ന മുഖംമൂടികൾ അതിഭയങ്കരമാണ്. സിനിമയിൽ വിങ്ങിക്കരയുന്ന കഥാപാത്രങ്ങളെ കണ്ടിട്ടില്ലേ? നിർത്താനാകാത്ത കരച്ചിലാണ്. പക്ഷേ സമ്മതിച്ച പ്രതിഫലം കുറഞ്ഞുപോയാൽ കരച്ചിൽ മറ്റൊന്നായി മാറും. സിനിമയോ നാടകമോ പോലെ വേഷം കെട്ടലുകളും ഭാവപ്പകർച്ചകളും ഒക്കെ ആത്മീയ തലങ്ങളിൽ കൂട്ടനൃത്തം ചെയ്യുകയാണ്. ജനമധ്യത്തിൽ ദൈവദൂതനെ പോലെ നടക്കുന്നവൻ അവസരം കിട്ടിയാൽ വ്യഭിചാരം മോഷണം ഒക്കെ ചെയ്യാൻ എപ്പോഴും തയ്യാറാണ്. ഈ ഇരുസ്വഭാവ തന്ത്ര നിമിത്തമാണ് നമ്മുടെ ആത്മീയം ഇന്നും വേര് പിടിക്കാത്തത്. ഒച്ച വയ്ക്കുന്നത് അക്കൗണ്ടും ബലമൊന്നും കാണുന്നില്ല. ഇത് ചികിത്സയില്ലാത്ത ഒരു രോഗമാണ്. ഇന്നത്തെ ഈ ഗതികേടിനെ ഒരേ ഒരു പോംവിഴി പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം ഇവിടെ നിർത്തട്ടെ. സങ്കീർത്തനക്കാരൻ പാടിയ വിശുദ്ധന്മാരുടെ ചില വാക്കുകൾ ഓർമ്മ വരുന്നു. വ്യഭിചാരവും കൊലയും നടത്തിയ ശേഷം നീതിമാന്റെ വേഷം കെട്ടിയ ദാവീദിന്റെ മുഖംമൂടി നാഥാൻ പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാ വഴിച്ചു മാറ്റി. ആ മനുഷ്യൻ നീ തന്നെ എന്ന് വിരൽ ചൂണ്ടി അവിടെ അവൻ നിലം പതിച്ചു. കളവറയില്ലാതെ നിലത്ത് കിടന്ന അനുതാപ സങ്കീർത്തനം പാടി. അന്തർഭാഗത്തിലെ സത്യമല്ലോ നിശ്ചയിക്കുന്നത് എന്ന് ദൈവത്തെ നോക്കി അവൻ നിലപിടിച്ചു. മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, യഹോവാഹൃദയത്തെ ശോധന ചെയ്യുന്നു. ഞാൻ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു എന്നവന് ബോധ്യമായി. ദൈവജനമേ, സംഭവങ്ങൾ യുഗാവസാനത്തെ ചൂണ്ടിക്കാണിക്കുന്നു. രാഷ്ട്രങ്ങളും മതങ്ങളും സകല മനുഷ്യ പദ്ധതികളും തകർന്ന് തരിപ്പണമാകുന്നു. ലോകത്തെ രക്ഷിക്കേണ്ട സഭ തകർന്നാൽ പിന്നെ എന്ത് പറയാൻ? കുരുടൻ കുരുടനെ വഴികാട്ടാമോ? വൈദ്യൻ രോഗിയായാൽ പിന്നത്തെ അവസ്ഥ എന്താണ്? വിഗ്രഹാരാധനകളും കൂട്ടിക്കൂട്ടി കർത്താവിനെ അപമാനിക്കുന്ന ഒരു കാലത്താണ് നാം വന്നിരിക്കുന്നത്. അതിനെ മറയ്ക്കാൻ ബൈബിൾ കൺവെൻഷൻ എന്ന് മുഖംമൂടിയും പ്രയോഗിക്കുന്നു. നാം എത്ര പറഞ്ഞാലും അവർ സമൂഹമായി അനുഭവിക്കുകയില്ല. ആഗ്രഹിക്കുന്ന ഒറ്റയ്ക്ക് രക്ഷപ്പെടുകയേ നിവൃത്തിയുള്ളൂ. എന്നാൽ വേർ പെട്ടെന്ന് അഭിമാനിക്കുന്ന ദൈവജനം അങ്ങനെയുള്ളവരെ പോലെ ആകരുത്. നമ്മുടെ വ്യാജമുഖം മൂടികൾ നാം ദൂരത്തെറിയണം, സത്യത്തിലേക്ക് മടങ്ങി വരണം. ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായം ഉയർന്ന പദവിക്ക് വേണ്ടിയുള്ള വോട്ടുപിടുത്തം, വ്യാജ റിപ്പോർട്ടുകൾ എന്ന് വേണ്ട, മഹാദൈവത്തിന് സഹിച്ചുകൂടാത്തൊക്കെയും നാം വിട്ടുകളയണം. പാപത്തിന്റെ ഗ്രീക്കിലുള്ള പദം തപ്പി നടക്കാതെ പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ പ്രാപിക്കണം. സ്നേഹം അധികം പ്രസംഗിച്ചില്ല എങ്കിലും സ്നേഹം ആചരിക്കണം. അങ്ങനെ ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് മടങ്ങി വരണം. ഇന്ന് ആത്മീയ ഗർവമാണ് പലരെയും ഭരിക്കുന്നത്. അതൊക്കെ ദൂരത്തെറിയണം. ഇരുൾമാറി ന്യായവിധിയുടെ വെളിച്ചം പ്രകാശിക്കുവാൻ പോകുന്നു. മുഖം മൂടികൾക്ക് ഇവിടെ സ്ഥാനമില്ല. നേരോടെ ജീവിപ്പാനും നേര് പറയുവാനും അങ്ങനെ പരിശുദ്ധന്റെ മുമ്പിൽ വിശുദ്ധമായി നിൽപ്പാനും നമുക്കിടയാകണം. ആകയാൽ ദൈവമക്കളെ, ഞാൻ ആദ്യം നിങ്ങളെ ഓർപ്പിച്ചതുപോലെ സാത്താന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാതെ, സാത്താൻ നമ്മെ തോൽപ്പിക്കാതെ, അവരുടെ തന്ത്രങ്ങളെ നാം മനസ്സിലാക്കി അവനോട് പോരാടുവാൻ തക്കുന്ന ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സാത്താൻ യുവതലറയെ വഴിതെറ്റിക്കാനായി നമ്മുടെ മാധ്യമങ്ങളെ മുതൽ ആഘോഷങ്ങൾ വരെ കരുവാക്കുന്നു. ഇപ്പോൾ ഈ 31-ാം തീയതി നടക്കുന്ന ഹാലോവിൻ ആഘോഷങ്ങൾ അതിന് ഒരു ഉദാഹരണമാണ്. നമ്മുടെ പുതിയ തലമുറ ഒരിക്കലും ഇത്തരം ആഘോഷങ്ങളുടെ പുറകെ പോകാൻ പാടില്ല. വലിയ ദുരന്തങ്ങളായിരിക്കും ഫലമെന്നത് തിരിച്ചറിയുക. ഇനിയും നമ്മുടെ മുമ്പിൽ ഏറെ സമയമില്ലെന്ന് സാത്താൻ നല്ലപോലെ അറിയാം. അതുകൊണ്ട് അവൻ തീവ്രതയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് നമുക്ക് അവനോട് എതിർത്ത് നിൽക്കാം. അവൻ കൊണ്ടുവരുന്ന ഏത് പോരാട്ടങ്ങളെയും ശാസിച്ചകറ്റുവാൻ തക്കൊണ്ണം ദൈവത്തിൻ്റെ കൃപ പ്രാപിപ്പാൻ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സാത്താൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് നാം ബോധവാന്മാരായിരിക്കണം. സകലവിധ ദോഷവും വിട്ടകലണം. നമ്മുടെ കുട്ടികളെയും യുവാക്കളെയും വഴിതെറ്റിക്കാനുള്ള സാത്താൻ്റെ തന്ത്രമായി മാത്രമേ ഹാലോവിൻ ആഘോഷങ്ങളെ കാണാവൂ. ദൈവഭക്തിക്ക് പ്രയോജനകരമല്ലാത്ത ദൈവമക്കൾക്ക് ദൈവഭക്തിക്ക് പ്രയോജനകരമല്ലാത്തത് എല്ലാം വർദ്ധിക്കുന്നതാണ് ദൈവജനത്തിന് അഭികാമ്യം. ആകയാൽ സാത്താൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് നമുക്ക് അവനോട് എതിർത്തു നിൽക്കാം. കർത്താവിനോട് അടുത്തിയല്ല നമുക്ക് ദൈവത്തിൻ്റെ കൃപ ധാരാളമായി പ്രാപിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.